الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سنهم الله ستة بشواسي قال ستة بشواسي نقال إسلامي قال بابنو ما يبند بطقون الله شلا نرده شنغل മുമ്പുള്ള ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ രണ്ട് ഖുതുബയിലൂടെ നമ്മൾ വിശദീകരിച്ചു. അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന അൽ ബൈത്തുൽ ഇസ്ലാമി ഇസ്ലാമിക ഭവനത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വീടുകളിൽ ഹറാമായ സമ്പാദ്യം, ഹറാമായ ഭക്ഷണം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം. ഹറാമായ ഭക്ഷണം, ഹറാമിലൂടെ സമ്പാദിച്ച ഭക്ഷണം, ഹറാമായിട്ടുള്ള സമ്പാദ്യം, സമ്പത്ത് ഒരു ഇസ്ലാമിക ഭവനത്തിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഇസ്ലാമിക ഭവനത്തിൽ എന്നല്ല, ജീവിതത്തിന്റെ ഒരു മേഖലയിലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹറാമായ സമ്പത്ത് അവൻ സമ്പാദിക്കുക എന്നുള്ളതും ഹറാമായത് തിന്നുക എന്നുള്ളതും ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് എവിടെയും പാടില്ലാത്ത കാര്യമാണ്, പ്രത്യേകിച്ചും അവന്റെ വീട്ടിൽ. കാരണം ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഹറാമായ രൂപത്തിലൂടെ സമ്പാദിച്ച സ്വത്തുകൊണ്ട് തന്റെ മക്കളെയും തന്റെ ഭാര്യമാരെയും അവൻ തീറ്റിക്കുന്നു എന്നുള്ള കാര്യം അവിടെ നടക്കുന്നുണ്ട്. അവൻ ഹറാമ തിന്നുന്നു, ഹറാമ സമ്പാദിക്കുന്നു, അത് മറ്റുള്ളവരെ തീറ്റിക്കുന്നു എന്നുള്ള കാര്യം അത് വീടുകളിലാണ് കൂടുതലായി സംഭവിക്കുന്നത്. വീടിന്റെ വറക്കത്ത് നഷ്ടപ്പെടും. ഇസ്ലാമിക നിർദ്ദേശം പാലിച്ചുകൊണ്ടുള്ള ഒരു വീട്ടിൽ മറ്റെല്ലാ കാര്യങ്ങളും പാലിച്ചാൽ, എല്ലാ കാര്യങ്ങളും നമ്മൾ മുമ്പ് വിശദീകരിച്ച കാര്യങ്ങളും അല്ലാതെയുള്ള ഇസ്ലാമിക ഭവനത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ചു, പക്ഷേ അവന്റെ വീട്ടിൽ ഹറാമായ സമ്പാദ്യം കൊണ്ടാണ് അവിടെയുള്ള വീട്ടുകാർ ഭക്ഷിക്കുന്നതെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, ആ വീട്ടിലെ ബറക്കത്ത് നഷ്ടപ്പെടും. വളരെ ഗുരുതരമാണ് വിഷയം. സമ്പത്ത് ഹലാലാവുക എന്നുള്ള കാര്യം, അതുപോലെ തന്നെ ഹലാലായ ഭക്ഷണം കഴിക്കുക, ഹലാലായ സമ്പത്തിലൂടെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യം. അല്ലാഹു തആല അമ്പിയാക്കന്മാരോട് കൽപ്പിച്ച കാര്യം എന്താണ്? നല്ലത് ഭക്ഷിക്കണം, ഹലാലായത് ഭക്ഷിക്കണം എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. അല്ലാഹു തആല നല്ലവനാണ്, നല്ലത് മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമ അമറ ബിഹിൽ മുർസലീൻ. അല്ലാഹു തആല സത്യവിശ്വാസികളോട് കൽപ്പിച്ചു, പ്രവാചകന്മാരോട് കൽപ്പിച്ച കാര്യം. എന്താണ് അല്ലാഹു തആല പ്രവാചകന്മാരോട് കൽപ്പിച്ച കാര്യം? അല്ലാഹ് പറയുകയാണ് സൂറത്തു അൽ മുഅ്മിനൂൻ, യാ അയ്യുഹർ റുസുൽ, പ്രവാചകന്മാരെ, കുലു മിനത് തയ്യിബാതി വഅമലു സാലിഹ, നിങ്ങൾ തയ്യിബത്ത് മാത്രം ഭക്ഷിക്കണം, നിങ്ങൾ സൽക്കർമ്മം ചെയ്യുകയും വേണം. ഇവിടെ തയ്യിബത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ നിങ്ങൾ തയ്യിബത്ത് ഭക്ഷിക്കണമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം. സഈദ് ഇബ്നു ജുബൈർ, അതുപോലെ തന്നെ വഹാഖ് റഹിമഹുമുള്ള മഹാന്മാരായ മുഫസ്സിറുകളാണ് അവർ വിശദീകരിച്ചു. യഅനി അൽ ഹലാൽ, ഹലാലായത് നിങ്ങൾ ഭക്ഷിക്കണം എന്നാണ് അതിന്റെ താല്പര്യം. അതേ കൽപ്പന സത്യവിശ്വാസികളോട് അല്ലാഹു തആല നടത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുലു മിൻ തയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് തയ്യിബത്തായത് നിങ്ങൾ ഭക്ഷിക്കണം, നല്ലതായിട്ടുള്ള ഹലാലായിട്ടുള്ളത് നിങ്ങൾ ഭക്ഷിക്കണമെന്ന് സത്യവിശ്വാസികളോട് അല്ലാഹു തആല കൽപ്പിച്ചു. മാത്രമല്ല, മനുഷ്യരെ മൊത്തത്തിൽ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല കൽപ്പിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഹലാലും തയ്യിബും മാത്രമാണ് ഭക്ഷിക്കേണ്ടത്, ഹലാലായ ഭക്ഷണം മാത്രമാണ് നിങ്ങൾ കഴിക്കേണ്ടത് എന്ന് എല്ലാവരെയും മനുഷ്യരൊക്കെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു. യാ അയ്യുഹന്നാസു കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബൻ, മനുഷ്യരെ നിങ്ങൾ ഭൂമിയിൽ ഹലാലും തയ്യിബുമായത് നിങ്ങൾ ഭക്ഷിക്കണം എന്ന് മനുഷ്യരെ മൊത്തം വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിൽ ഈ രൂപത്തിൽ നിങ്ങൾ നല്ലത് ഭക്ഷിക്കണം, ഹലാല് ഭക്ഷിക്കണം എന്നുള്ള കാര്യം പല സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്, സൂറത്തുൽ അൻഫാലിൽ അത് പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ നഹലിൽ അല്ലാഹു തആല പറഞ്ഞു, ഫകുലു മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബ, നിങ്ങൾ അല്ലാഹു തന്നിട്ടുള്ള റിസ്ഖിൽ നിന്ന് ഹലാലും തയ്യിബുമായിട്ടുള്ള അല്ലാഹു അനുവദിച്ച, അല്ലാഹു ഹറാമാക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കണം, അതുപോലെ തന്നെ തയ്യിബായ നല്ല ഭക്ഷണം നിങ്ങൾ കഴിക്കണം എന്ന് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യം അത്. നിരന്തരം പല സന്ദർഭങ്ങളിൽ അല്ലാഹു തആല ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു വെറുതെ പറഞ്ഞതല്ല. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് പോലും അല്ലാഹു വെറുതെ പറയുകയില്ല. അല്ലാഹുവിന്റെ കൽപ്പന വന്നിട്ടുള്ള വിഷയമാണ് നമ്മുടെ ഭക്ഷണം. അത് ഹലാലായ രൂപത്തിൽ മാത്രമാണ് കഴിക്കേണ്ടത്, ഹറാമായതൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. ഹറാമായ സമ്പാദ്യം, ഹറാമായ സമ്പാദ്യം, അതിന്റെ ഗൗരവം ഇസ്ലാം പഠിപ്പിച്ചു. ഹലാലായ സമ്പാദ്യത്തിലൂടെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ മാത്രമാണ് കഴിക്കാൻ പറ്റുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാം ഹലാലുകൾ പരിഗണിക്കാത്ത, എന്താണ് ഹറാം എന്താണ് ഹലാൽ എന്ന് പരിഗണിക്കാത്ത, സമ്പത്ത് സമ്പാദിക്കുന്ന വിഷയത്തിൽ ഹറാം ഹലാലുകൾ പരിഗണിക്കാത്ത ഒരു കാലം വരുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞില്ല യാതി അലൻ നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അമിനൽ ഹറാം, ആ സമയത്ത് മനുഷ്യൻ പരിഗണിക്കുകയില്ല. ഹറാമിൽ നിന്നാണോ അവൻ സമ്പാദിച്ചിട്ടുള്ളത് അതോ ഹലാലിൽ നിന്നാണോ എന്നുള്ള കാര്യം പരിഗണിക്കാത്ത ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുൻഗാമികളായിട്ടുള്ള പല ആളുകളും ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് ഞങ്ങളുടെ ഈ കാലമാണോ ആ കാലമെന്ന് ഞങ്ങൾ പേടിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താ? ഇന്നത്തെ അവസ്ഥ എന്താ? ആളുകൾ ഹലാലിലൂടെ മാത്രമേ ഞാൻ സമ്പാദിക്കുകയുള്ളൂ എന്ന് ഉറച്ച തീരുമാനമെടുത്ത എത്ര കുറച്ചാളുകളെ ഉള്ളൂ. എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, എങ്ങനെയെങ്കിലും ജീവിക്കണം, ഹലാല് ഹറാമൊക്കെ പരിഗണിച്ചാൽ അതൊക്കെ നോക്കിയാൽ ഒരു കച്ചവടം നടത്താൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാണ്, പരലോകത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ എങ്കിൽ ഇതൊന്നും അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത പേരുകൊണ്ട് മാത്രം മുസ്ലിമായി ജീവിക്കുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? കുറച്ചൊക്കെ നമസ്കരിക്കുന്ന, അല്ലെങ്കിൽ കൃത്യമായി നമസ്കരിക്കുന്ന, പല ഇസ്ലാമിക കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന പല ആളുകളുടെയും നാവിലൂടെ വരുന്ന സംസാരമാണ്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ പൂർണ്ണമായി ഹലാല് മാത്രമേ ഞാൻ സമ്പാദിക്കുകയുള്ളൂ, ഞാൻ തിന്നുന്നതൊക്കെ അല്ലെങ്കിൽ എന്റെ മക്കളെയും ഭാര്യമാരെയും തീറ്റിക്കുന്നതൊക്കെ പൂർണ്ണമായും ഹലാലായ സത്തിലൂടെ ഉണ്ടാക്കിയ സമ്പത്തിലൂടെ ഉണ്ടാക്കിയത് മാത്രമേ ഞാൻ അവരെ ഭക്ഷിപ്പിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയാനും ആ ഒരു രൂപത്തിൽ തീരുമാനമെടുക്കാനും അധികാരികൾക്ക് സാധിക്കുന്നില്ല. വിഷയം ഗൗരവമുള്ളതാണ്. ഹലാലായത് മാത്രമേ സമ്പാദിക്കാൻ പാടുള്ളൂ, അത് മാത്രമേ തിന്നാൻ പാടുള്ളൂ എന്നുള്ളത് വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഹറാമ് തിന്നാൻ പാടില്ല എന്നുള്ള കാര്യവും ശക്തമായ രൂപത്തിൽ എതിർത്തിട്ടുമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഹ്യൂ മിനല്ലാഹി ഹത്തൽ ഹയാ, നിങ്ങൾ അല്ലാഹുവിനെ നേരാവണ്ണം അല്ലാഹുവിൽ നിന്ന് നിങ്ങൾ ലജ്ജിക്കണം, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾ നേരാവണ്ണം ലജ്ജിക്കണം, ലജ്ജയുള്ളവരാകണം എന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാ ഇന്നാ നസ്തഹ്യി, ഞങ്ങൾ ലജ്ജിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ, ഞങ്ങൾ ലജ്ജിക്കുന്നു, അല്ലാഹുവിൽ നിന്ന് ഞങ്ങൾ ലജ്ജിക്കുന്നുണ്ട്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസദാക, അതല്ല നിങ്ങളിപ്പോൾ പറയുന്ന കാര്യമല്ല യഥാർത്ഥത്തിലുള്ള ലജ്ജ എന്താണ്? അള്ളാഹുവിൽ നിന്ന് ലജ്ജിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. യഥാർത്ഥ രൂപത്തിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് ലജ്ജിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ തലയും ആ തലയിൽ ഉൾക്കൊള്ളുന്ന കണ്ണും ചെവിയും അതുപോലെ തന്നെ നാവും നീ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്ന് യഥാർത്ഥത്തിൽ ലജ്ജിക്കുക എന്ന് പറഞ്ഞതാണ് കണ്ണ് സൂക്ഷിക്കുക, അതുപോലെ തന്നെ ചെവിയിലൂടെ ഹറാം കേൾക്കാതിരിക്കുക, നാവിലൂടെ ഹറാം സംസാരിക്കാതിരിക്കുക, തലയും തലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവങ്ങൾ അത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന രൂപത്തിലാക്കുക. എന്നിട്ട് പറഞ്ഞു വൽ ബത്ന വമാ ഹവാ, അതുപോലെ തന്നെ വയറ് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവങ്ങളും നീ സൂക്ഷിക്കണം, ആ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്താ പറഞ്ഞതിന്റെ താല്പര്യം? നീ തിന്നുന്നത് ഹലാലായിരിക്കണം, ഹറാമായ ഭക്ഷണം നിന്റെ വയറ്റിലേക്ക് വരാൻ പാടില്ല. ആ രൂപത്തിൽ നീ സൂക്ഷിച്ചാലാണ് അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിൽ നിന്ന് യഥാർത്ഥ രൂപത്തിൽ ലജ്ജിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും റസൂൽ പറഞ്ഞു വതതദക്കറൽ മൗത വൽ ബില, മരണത്തെക്കുറിച്ചും നാശത്തെക്കുറിച്ചും നീ ഓർക്കണം, മരണത്തെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കണം. വമൻ അറാദൽ ആഖിറത, ആരെങ്കിലും പരലോകത്തെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, പരലോകത്തെ ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ, തറക സീനത്ത ദുനിയ, അവൻ ദുനിയാവിന്റെ അലങ്കാരത്തെ വെടിയുന്നതാണ്. യഥാർത്ഥത്തിൽ പരലോകത്തെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരുത്തൻ ദുനിയാവിന്റെ അലങ്കാരത്തെ അവൻ വെടിയും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു ഫമൻ ഫഅല ദാലിക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ, ഫഖദ് ഇസ്തഹ്യ മിനല്ലാഹി ഹഖൽ ഹയാ, അവൻ അള്ളാഹുവിൽ നിന്ന് യഥാർത്ഥ രൂപത്തിൽ ലജ്ജ കാണിച്ചവനാണ്. അള്ളാഹുവിൽ നിന്ന് യഥാർത്ഥ രൂപത്തിൽ ലജ്ജിക്കുക എന്ന് പറഞ്ഞ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി പറഞ്ഞത് നമ്മുടെ വയറ്റിലേക്ക് കയറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ തിന്നുന്ന ഭക്ഷണം അത് ഹലാലായ രൂപത്തിലുള്ള ഭക്ഷണമായിരിക്കണം, ഹറാം നമ്മൾ തിന്നാൻ പാടില്ല എന്നുള്ളതാണ്. അത് അള്ളാഹ് ഹറാമാക്കിയ ഭക്ഷണങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഹറാമിലൂടെ സമ്പാദിച്ച സമ്പത്ത് കൊണ്ട് തിന്നുന്ന ഭക്ഷണമാണെങ്കിലും ശരി, നമ്മുടെ വയറ്റിലേക്ക് ഹറാം എത്താൻ പാടില്ല. മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ? സമ്പത്തിനോടുള്ള അവന്റെ ആർത്തി എത്രയാണ്? അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ സമ്പത്തിന്റെ ആർത്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ അവൻ സമ്പത്തിനോട് അതിയായ താല്പര്യമുള്ളവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അല്ലാഹു തആല പറഞ്ഞു അവൻ അവന്റെ സമ്പത്തിനോടുള്ള അവന്റെ താല്പര്യം അത് വളരെ കഠിനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബ്, ആദമിന്റെ മക്കൾക്ക് സ്വർണത്തിന്റെ രണ്ട് താഴ്വര ഉണ്ടെങ്കിൽ ലബ്തഗ വാദിയൻ സാലിസ, മൂന്നാമത്തൊരു സ്വർണത്തിന്റെ താഴ്വര അവൻ ആഗ്രഹിക്കും. അത്രയും സമ്പത്തിനോട് ആർത്തിയുള്ളവനാണ് മനുഷ്യൻ. വലയംലഉ ജൗഫഹു ഇല്ല തുറാബ്, അവന്റെ വയറ് ഖബറിലെ മണ്ണല്ലാതെ നിറക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ അത്രയും ആർത്തിയുള്ളവനാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ സമ്പത്തിനോടുള്ള ആർത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാദി ഇബാനി ജായിആനി ഉർസിലാ ഫീ ഗനമിൻ, രണ്ട് വിശക്കുന്ന രണ്ട് ചെന്നായകളെ ആട്ടിൻപറ്റത്തിന്റെ അടുത്തേക്ക് അഴിച്ചുവിടുകയാണ്. എന്തായിരിക്കും അവസ്ഥ? വിശന്നു കിടക്കുന്ന രണ്ട് ചെന്നായകൾ ആട്ടിൻപറ്റത്തെ തിന്നുകളയും. ആ അത്രയും അപകടം പിടിച്ച ആ പ്രവർത്തനം ബി അഫ്സദലഹ മിൻ ഹിർസിൽ മർഇ അലൽ മാൽ, ഒരു മനുഷ്യന്റെ സമ്പത്തിനോടുള്ള അവന്റെ ആർത്തി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപകടമുള്ളതാണ്. രണ്ട് വിശക്കുന്ന ചെന്നായകൾ ആട്ടിൻപറ്റത്തേക്ക് അഴിച്ചുവിട്ടാൽ എത്ര അപകടമുണ്ടോ, അതിനേക്കാൾ അപകടമുള്ള കാര്യമാണ് മനുഷ്യന്റെ സമ്പത്തിനോടുള്ള ആർത്തി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ആർത്തി കൊണ്ടാണ് മനുഷ്യൻ ഹറാമ ഹലാലുകൾ പരിഗണിക്കാതെ സമ്പത്ത് ഉണ്ടാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം അതാണ്. അങ്ങനെയുള്ള സമ്പത്ത് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ പാടില്ല. ഒരു രൂപ പോലും ഹറാമായത് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ പാടില്ല. നമ്മൾ ഉറച്ച തീരുമാനമെടുക്കണം. നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും, അത് കച്ചവടമാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണെങ്കിലും ഏത് പണിയെടുക്കുന്നവനാണെങ്കിലും അവൻ ആ പണിയിൽ കള്ളത്തരം കാട്ടാൻ പാടില്ല. കച്ചവടക്കാർക്ക് അവർ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് വളരെ ശക്തമായ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് വിഭാഗ ആളുകളെ നമ്മളുടെ സമ്പത്ത് എങ്ങനെയാണോ നമ്മുടെ അടുത്തേക്ക് വരുന്നത്, ആ മാർഗം ശരിയാണോ, ഇസ്ലാം ഹറാമാക്കിയ വല്ലതും അതിലുണ്ടോ എന്ന് നമ്മളൊക്കെ പരിശോധിക്കണം. നമ്മൾ നമ്മുടെ മക്കളെ തീറ്റിക്കുന്ന നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഭാര്യമാരെ തീറ്റിക്കുന്ന നമ്മുടെ സമ്പത്ത്, അതിലൊരു ഹറാമില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. വീട്ടുകാരിൽ ആയിട്ടുള്ള മക്കളും ഭാര്യമാരും ഉറപ്പുവരുത്തണം. എന്റെ ബാപ്പ കൊണ്ടുവരുന്ന സമ്പത്തിൽ വല്ല ഹറാമും ഉണ്ടോ എന്ന് അവർ പരിശോധിക്കണം, അല്ലെങ്കിൽ വിഷയം അപകടമാണ്. വിഷയം അപകടമാണ്. നമ്മൾക്ക് എന്ത് വന്നാലും എന്റെ സമ്പത്തിൽ ഹറാമ് കലരുള്ള എന്ന് നമ്മൾ ഉറച്ച തീരുമാനമെടുക്കണം. അതിൽ ബറക്കത്തുണ്ടാകും, അതിൽ ബറക്കത്തുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. പല ആളുകൾക്കും പ്രത്യേകിച്ച് കച്ചവടക്കാർക്ക് ഹറാമായിട്ടുള്ള സാധനങ്ങൾ അവരുടെ കടയിൽ നിന്ന് മാറ്റി വെക്കാർക്ക് പ്രയാസമാണ്. സിഗരറ്റ്, അതുപോലെ തന്നെ പാൻ മസാലകൾ, അത് വിൽക്കുന്ന എത്ര കച്ചവടക്കാരാ, അത് ഹറാമാണ് സംശയമില്ല. അത് വിറ്റിട്ടുണ്ടാകുന്ന കാശ് നമ്മുടെ നമ്മുടെ മക്കളെ തീറ്റിക്കുന്നുണ്ടെങ്കിൽ അവർ ഹറാമാണ് തിന്നുന്നത്. അതുപോലെ തന്നെ ഹോട്ടലുകളിൽ ഈ പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടാകും, അവർ കാരണം പറയാ. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിഗരറ്റും ബീഡിയും ചോദിക്കും, പാൻ മസാലകൾ ചോദിക്കും. അവിടെ അപ്പോ ഇതിവിടെ ഇല്ലെങ്കിൽ നമ്മുടെ കച്ചവടം കുറയും. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ആ രൂപത്തിൽ ഹറാമായിട്ടുള്ള കാര്യം നമ്മുടെ കച്ചവടത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ അതിന് ബറക്കത്തുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. റസൂൽ പറഞ്ഞു, ഇന്നക ലൻ തദഅ ശൈഅൻ ഇത്തഖ അല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നീ ഒരു കാര്യം ഒഴിവാക്കി, ഹറാമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഒഴിവാക്കി. അതിന്റെ നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിച്ചില്ല, ദുനിയാവിലെ അതിന്റെ കോട്ടങ്ങളെ കുറിച്ച് അവൻ ചിന്തിച്ചില്ല, പക്ഷെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടാണ് അവൻ അതൊഴിവാക്കിയതെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ല ആചാക്കല്ലാഹു ഖൈറൻ മിൻഹു, അതിനേക്കാൾ ഖൈറായിട്ടുള്ളത് അള്ളാഹ് നൽകും. അത് റസൂലുള്ള പറഞ്ഞതാ. നമ്മൾ ആ ഹറാമായിട്ടുള്ള കാര്യം നമ്മുടെ കടയിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയാൽ നമ്മൾക്ക് യഥാർത്ഥത്തിൽ നഷ്ടമല്ല സംഭവിക്കുന്നത്, അതിനേക്കാൾ ഖൈറായിട്ടുള്ള കാര്യം അള്ളാഹു നമ്മൾക്ക് നൽകും, ഒരു സംശയവുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് ഹറാം നമ്മുടെ സമ്പത്തിലില്ല, നമ്മുടെ സമ്പാദ്യത്തിലില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഹറാമായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മളത് വെടിയണം. പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് ഹറാമിലൂടെ സമ്പാദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേടാം എന്നുള്ളതാണ്. ഒരിക്കലുമില്ല, അതിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കച്ചവടക്കാരെ കുറിച്ച് പറഞ്ഞത് എന്താ, അവർ ആ കച്ചവടത്തിൽ കള്ളത്തരം കാണിക്കാതെ പരസ്പരം വ്യക്തമാക്കി, അവർ പരസ്പരം സത്യസന്ധത കാണിച്ചുകൊണ്ടാണ് ആ കച്ചവടം നടത്തുന്നതെങ്കിൽ അവരുടെ കച്ചവടത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാളും കച്ചവടം നടത്തി ഹലാലായ രൂപത്തിലാണെങ്കിൽ ആ കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാകും. അല്ലെങ്കിൽ അവർ കള്ളത്തരം കാട്ടി പരസ്പരം കളവ് കറഞ്ഞിട്ടാണ് അവൻ കച്ചവട വസ്തു വിറ്റഴിച്ചതെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹിഖത് ബറകതു ബൈഇഹിമ, അവർ രണ്ടുപേരുടെയും കച്ചവടത്തിന്റെ ബറക്കത്ത് അതോടുകൂടി നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കച്ചവടം നടത്തിയാൽ അതിൽ ബറക്കത്തുണ്ടാകും. പല ആളുകളും ഇന്ന് കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, സത്യസന്ധത നമ്മൾ കാത്തുസൂക്ഷിച്ച് നമ്മളെ കച്ചവടം ഒരിക്കലും മെച്ചപ്പെടില്ല എന്നുള്ളതാണ്. അവർ മനസ്സിലാക്കണം, അവരുടെ വർത്താനം അത് ചെന്ന് തട്ടുന്നത് റസൂലിന്റെ വചനത്തിലാണ്. റസൂൽ എന്ന് പറഞ്ഞു, നിങ്ങൾ കച്ചവടത്തിൽ സത്യസന്ധത കാണിച്ചാൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ടാകും. നമ്മൾ പറയുന്നു, കച്ചവടത്തിൽ നമ്മൾ സത്യസന്ധത പാലിച്ചാൽ നമ്മുടെ കച്ചവടം കൊള്ളാകും. എന്താ അതിന്റെ അർത്ഥം? നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ വിശ്വാസമില്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന സംസാരം ആകാശലോകത്ത് നിന്ന് വന്നിട്ടുള്ള സംസാരമാണ്. അള്ളാഹുവിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള അനാവശ്യമായ ന്യായങ്ങൾ പറഞ്ഞിട്ട്, കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സമ്പത്തിലേക്ക് ഹറാം കലർത്താൻ പാടില്ല. എന്താണ് അതിന്റെ അപകടം? ഒരുപാട് അപകടങ്ങളുണ്ട്. ഹറാമായ സമ്പത്ത് ഹറാം സമ്പാദിച്ചാൽ അതിന്റെ അപകടം ഒരുപാടുണ്ട്. രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം, വളരെ അപകടം പിടിച്ച കാര്യമാണ്. ഒന്ന്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനോടാണ് പറയേണ്ടത്. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല, അള്ളാഹു നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം കൊടുക്കാൻ അള്ളാഹു അതിന് തയ്യാറല്ല. അതിനുള്ള പല കാരണങ്ങൾ, ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഹറാമിനോടുള്ള സമ്പാദ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള, എല്ലാവരും കേട്ടിട്ടുള്ള ഹദീസ് ആയിരിക്കും. റസൂൽ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, അയാൾ ദീർഘദൂര യാത്ര നടത്തിയ ആളാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ യാത്രയുടെ ക്ഷീണം, യാത്രയുടെ പ്രയാസം അയാളുടെ ശരീരത്തിലുണ്ട്. അയാളെ മുടി ജട കുത്തിയിട്ടുണ്ട്, അയാളുടെ ശരീരത്തിൽ പൊടി പുരണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രയാസത്തിലാണ് അയാൾ യാത്ര ചെയ്യുന്നത്. യമുദ്ദു യദൈഹി ഇലസ്സമ, ആകാശത്തിലേക്ക് അയാൾ കൈ ഉയർത്തിയിട്ടുണ്ട്. യാ റബ്ബി എന്ന് അദ്ദേഹം വിളിക്കുന്നുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഈ വ്യക്തിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഈ വ്യക്തി ഒരു യാത്രക്കാരനാണ്. യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞു. സലാതു ദഅവാതിൻ മുസ്തജാബാതിൻ ലാ ശക്ക ഫീഹിന്ന, സംശയമല്ല മൂന്ന് വിഭാഗം ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന വിഷയത്തിൽ എന്ന് റസൂലുള്ള പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് ദഅവത്തുൽ മുസാഫിറാണ്, യാത്രക്കാരന്റെ പ്രാർത്ഥന. ഇയാളൊരു യാത്രക്കാരനാണ്. മാത്രമല്ല അദ്ദേഹം ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ടുണ്ട്. കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള പ്രാർത്ഥനയുടെ ഒരു അദബാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ, അല്ലാഹു തആല ലജ്ജിക്കുന്നവനാണ് ഔദാര്യവാനാണ്. ഒരടിമ തന്റെ തന്നിലേക്ക് കൈ ഉയർത്തി കഴിഞ്ഞാൽ അല്ലാഹു തആല യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്രൻ ഖൈബതൈനി, ആ രണ്ട് അള്ളാഹുലേക്ക് ഉയർത്തിയിട്ടുള്ള കൈകളെ അള്ളാഹു അത് കാലിയാക്കി ഒന്നും കൊടുക്കാതെ തിരിച്ചയക്കുക എന്നുള്ളത്, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ അള്ളാഹു തിരിച്ചുവിടുക എന്നുള്ളത് അള്ളാഹു അതിൽ നിന്ന് ലജ്ജിക്കുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു മര്യാദ അയാൾ പാലിച്ചിട്ടുണ്ട്, കൈ ഉയർത്തിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല യാ റബ്ബി പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അതും പ്രാർത്ഥനയുടെ ഒരു മര്യാദയാണ്. നിരന്തരം അള്ളാഹുവിനോട് ചോദിക്കുക, അതും ഇയാൾ പാലിച്ചിട്ടുണ്ട്. യാ റബ്ബി നിരന്തരം വിളിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് സാധ്യതകൾ ഇയാളിലുണ്ട്. പക്ഷേ അയാൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന് റസൂലുള്ള പറഞ്ഞു. എന്താ കാരണം? മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഉദിയ ബിൽ ഹറാം, അയാളുടെ സമ്പത്ത്, അയാളുടെ വസ്ത്രവും അദ്ദേഹത്തിന്റെ ഭക്ഷണവും അദ്ദേഹത്തിന്റെ പാനീയവും ഹറാമാണ്. അയാൾ ഹറാമിലാണ് ഊട്ടപ്പെട്ടിട്ടുള്ളത്, മൊത്തം ഹറാമിലാണ്. എങ്ങനെയാണ് അവന് ഉത്തരം കിട്ടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുള്ളത്, അവന് ഉത്തരം കിട്ടാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. അപ്പൊ നമ്മുടെ സമ്പത്ത്, നമ്മുടെ വസ്ത്രം, നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം, നമ്മൾ തിന്ന ഭക്ഷണം, അത് ഹറാമാണെങ്കിൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകൂല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാകും, പക്ഷെ അള്ളാഹു നമ്മൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ അതിന്റെ ഒരു കാരണം, യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹറാമിലൂടെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു അപകടമാണ് ഹറാമായ സമ്പത്ത് നമ്മളിലേക്ക് വന്നാൽ. മറ്റൊന്നെന്ന് പറഞ്ഞാൽ, നാളെ വിചാരണയുടെ സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ്, ലൻ യസൂല ഖദമുൽ അബ്ദി യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ അർബഇൻ, നാളെ പരലോകത്തെ ഒരു മനുഷ്യന്റെ കാൽപാദം മുന്നോട്ട് പോവുകയില്ല നാല് കാര്യങ്ങൾ അവനോട് ചോദ്യം ചെയ്തിട്ടല്ലാതെ. അതിലൊരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅൻ മാലിഹി മിൻ ഐനക്തസബഹു വഫീമ അൻഫഖഹു, എവിടെ നിന്നാണ് അവൻ സമ്പാദിച്ചത്, എവിടെ അവൻ ചെലവഴിച്ചു, എവിടുന്നാണ് അവൻ സമ്പാദിച്ചത് എന്ന് കൃത്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. എവിടെയാണ് അവൻ ചെലവഴിച്ചത് എന്നുള്ള കാര്യവും അവൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും അള്ളാഹുവിന്റെ മുമ്പിൽ. ഹറാമിലൂടെയാണ് സമ്പാദിച്ചതെങ്കിൽ അവന്റെ കാര്യം വളരെ കഷ്ടമാണ്, അത് മറ്റൊരു അപകടമാണ്. മാത്രമല്ല ഏറ്റവും വലിയ അപകടം, അവൻ നരകത്തിലായിരിക്കും, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂൽ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത്ത, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ജസദുൻ ഉദിയ ബിൽ ഹറാം, ഹറാമിൽ ഊട്ടപ്പെട്ട ഒരു ശരീരം, ഹറാം തിന്ന് വളർന്ന ഒരു ശരീരം, അത് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ റസൂൽ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത്ത ലഹ്മുൻ നബത മിൻ സുഹ്തിൻ അന്നാറു ഔലാ ബിഹി, ഹറാമിലൂടെ വളർന്ന ഒരു ശരീരം അത് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അവന് നരകമാണ് ഏറ്റവും യോജിച്ചത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവന്റെ സംഘം അവന് ഏറ്റവും യോജിച്ച നരകമാണ്. നമ്മൾ നമ്മളുടെ ജീവിതം, നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യമാരെ ഈ രൂപത്തിൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായ സങ്കേതം നരകമാക്കി കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഭാര്യമാരെ അത് അറിയുന്നുണ്ടാകൂല, മക്കൾ അത് അറിയുന്നുണ്ടാകും, പക്ഷെ ഭാര്യമാരും മക്കളും അത് ചോദിച്ചറിയണം, എവിടുന്നാണ് എന്റെ ഭർത്താവ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളത്. ഹറാം തിന്നിട്ടാണ് വളർന്നതെങ്കിൽ, അവന്റെ മാംസം ഹറാമിലൂടെയാണ് ഉണ്ടായതെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ മാംസം അല്ലെങ്കിൽ അവന്റെ ശരീരം ഹറാമിലൂടെയാണ് പോഷിപ്പിക്കപ്പെടുന്നതെങ്കിൽ അവരെ നരകമാണ് ഏറ്റവും അർഹമായിട്ടുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനം നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ശരീരം ഇപ്പൊ നിലവിലെ ആ അവസ്ഥയിലാണെങ്കിൽ വളരെ അപകടമാണ് അവസ്ഥ. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. حرام ആയിട്ടുള്ള സമ്പാദ്യം, ഹറാം ആയിട്ടുള്ള ഭക്ഷണം ഒരിക്കലും നമ്മളിൽ ഇല്ല, നമ്മൾ തിന്നുന്നില്ല, സമ്പാദിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ മഹാന്മാരായ മുൻഗാമികൾ എത്രത്തോളം ഹറാം തിന്നുന്നതിനെ പേടിച്ചിരുന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നീ ലഅൻഖലിബു ഇലാ അഹ്ലി, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും, ഫഅജിദു തംറത സാഖിതതൻ അലാ ഫിറാശി, ആ സമയത്ത് കാരക്ക വിരിപ്പിലുണ്ടാകും, വീണ് കിടക്കുന്നുണ്ടാകും. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, സുമ്മ അർഫഉഹാ ലിആകുലഹ, ഞാനത് തിന്നാൻ വേണ്ടിയിട്ട് ആ കാരക്ക എടുക്കും. റസൂലിന് വിശപ്പുണ്ടാകും, റസൂൽ എന്ന് പറഞ്ഞാൽ പട്ടിണിയിൽ ജീവിച്ച മനുഷ്യനാണ്. ആ കാരക്ക എടുക്കാൻ വേണ്ടി റസൂൽ, തിന്നാൻ വേണ്ടി റസൂൽ എടുക്കൻ, പിന്നെ പേടിയാണ് റസൂലിന് അത് സദഖയുടെ കാരക്കയാകുമെന്ന് പേടി. കാരണം സദഖ റസൂലിനും റസൂലിന്റെ കുടുംബത്തിനും സദഖയുടെ സ്വത്ത് തിന്നാൻ പാടില്ല, അത് അല്ലാഹ് ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ സദഖയുടെ കാരക്കയാകുമോ എന്ന് പേടിച്ചിട്ട് റസൂലുള്ള എന്താ ചെയ്യുക, അത് ഒഴിവാക്കും, തിന്നൂല, പേടിക്കണം, അത് സദഖയുടെ സ്വത്താണെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ സദഖയുടെ സ്വത്താകുമെന്ന് പേടിച്ചിട്ട് റസൂൽ തിന്നൂല. അത്രയും സൂക്ഷ്മത റസൂൽ പാലിച്ചിട്ടുണ്ട്. റസൂൽ തന്നെ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് പറയാൻ, ഒരിക്കെ ഒരു കാരക്ക ഇങ്ങനെ വഴിയിൽ വീണ് കിടക്കുന്നുണ്ട്, റസൂൽ അതിന്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോയപ്പോ റസൂൽ പറഞ്ഞു, ലൗല അന്നി അഖാഫു അൻ തകൂന മിന സദഖതി ലഅക്കൽതുഹ, ഇത് സദഖയുടെ സ്വത്താണെന്ന് പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞാനത് തിന്നുമായിരുന്നു. റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ യഥേഷ്ടം ഭക്ഷണം കിട്ടിയിരുന്ന ഒരു വ്യക്തിയല്ല, പട്ടിണിയിൽ ജീവിച്ച വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ഒരു സദഖയുടെ സ്വത്താകുമോ ഈ കാരക്ക എന്ന് പേടിച്ചിട്ട് റസൂൽ തിന്നില്ല. അത്രയും സൂക്ഷ്മത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുണ്ട്. മഹാന്മാരായ സഹാബത്തും അത് കാണിച്ചിട്ടുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, സഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളുകൾ കൂട്ടത്തിൽ പ്രധാനിയാണല്ലോ താങ്കൾ, എന്താണ് കാരണം? ആ സമയത്ത് അദ്ദേഹം നൽകുന്ന മറുപടി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹം പറഞ്ഞു, മാ റഫഅതു ഇലാ ഫമി ലുഖ്മതൻ ഇല്ലാ വഅന ആലിമു മിൻ ഐന മജീഉഹ വമിൻ ഐന ഖറജത്, ഞാൻ എന്റെ വായിലേക്ക് ഒരു ഉരുള പോലും വെച്ചിട്ടില്ല. ഉരുള എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഭക്ഷണത്തിന്റെ ഒരു അളവാണ്. എന്റെ വായിലേക്ക് ഞാൻ വെച്ചിട്ടില്ല, ഇല്ലാ വഅന ആലിമുൻ, ഞാൻ അതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടല്ലാതെ. മിൻ ഐന മജീഉഹ, എവിടെ നിന്നാണ് ആ ഭക്ഷണം വന്നത്? വമിൻ ഹൈ വമിൻ ഐന ഖറജത്, അതിന്റെ ഉറവിടം എവിടെയാണെന്ന് അറിയാതെ ഞാൻ ഒരു ദിവസം ഒരു ചെറിയൊരളവ് പോലും എന്റെ വായിലേക്ക് ഭക്ഷണം വെച്ചിട്ടില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. ഹറാമായ ഭക്ഷണം തിന്നിട്ടേ ഇല്ല, ഞാനൊരു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ എവിടുന്ന് അത് വന്നു, എന്താണ് അതിന്റെ അവസ്ഥ, ഹറാം അതിൽ കലർന്നിട്ടുണ്ടോ എന്ന് പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ അത് പരിശോധിച്ചിട്ടാണ് ഞാനത് കഴിക്കാറുള്ളത് എന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ ഒരു ഗുലാം, അദ്ദേഹത്തിന്റെ ഒരു സേവകൻ അദ്ദേഹത്തിനൊരു ഭക്ഷണം കൊടുത്തു, അദ്ദേഹം അത് തിന്നു. അദ്ദേഹം ചോദിച്ചു, ഈ ഗുലാം അയാൾ ചോദിച്ചു, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താണ് നീ തിന്നത് എന്ന് എനിക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, എന്താണ് എന്ന് എനിക്കറിയില്ല, പറയാൻ പറഞ്ഞു. അപ്പൊ ഇയാള് പറയാണ്, ഞാന് ജാഹിലിയ കാലഘട്ടത്തിൽ ജോത്സ്യപ്പണി ചെയ്തിരുന്നു, എനിക്ക് ആ ജോത്സ്യപ്പണി അറിയില്ലായിരുന്നു, പക്ഷേ ഞാൻ അവനെ വഞ്ചിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് ആ ജോത്സ്യപ്പണി ചെയ്തു കൊടുത്തു. അങ്ങനെ ഇപ്പൊ അയാൾ എന്നെ കണ്ടപ്പോ അന്ന് ഞാൻ ജോത്സ്യപ്പണി എടുത്തതിന് പകരമായി എനിക്കൊരു സമ്മാനമായി നൽകിയതാണിത്, അതാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയത്, നിങ്ങൾ തിന്നത് എന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ വായിലേക്ക് വിരലിട്ടിട്ടുണ്ട്, ഇത് വായിട്ടുള്ളതൊക്കെ ഛർദ്ദിച്ചു കളഞ്ഞു എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവം. അദ്ദേഹം ഛർദ്ദിച്ചു കളഞ്ഞു, എത്രത്തോളം അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു പോകുമെന്ന് പേടിച്ചു, അത്രയും എല്ലാം വളരെയധികം വയറ്റിലുള്ളതൊക്കെ അദ്ദേഹം ഛർദ്ദിച്ചു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക മിമ്മ ഹമലത്തിൽ ഉറൂഖ് വഖാലത്തിൽ അംആ. ഞാൻ പരമാവധി ചെയ്തിട്ടുണ്ട് അല്ലാ, ഇനി എന്റെ വയറ്റിലെ ചെറുകൂടലിലോ അല്ലെങ്കിൽ നരമ്പിലൊക്കെ ആമാശയത്തിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഈ ഹറാമിന്റെ ഭക്ഷണത്തിന്റെ ബാക്കി അതിന്റെ പേരിൽ എന്നെ പിടികൂടല്ല, ഞാൻ അതിൽ നിരപരാധിയാണ് എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അറിയാതെ ചെയ്തതാണ്, കുറ്റം മറ്റാൾക്കാണ്, പക്ഷേ സൂക്ഷ്മത, എന്റെ ശരീരത്തിലേക്ക് ഹറാം കടക്കരുത് എന്നുള്ള അതിയായ സൂക്ഷ്മത. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ അത് കാണാം. സദഖയുടെ സ്വത്തിൽ നിന്നുള്ള ഒട്ടകത്തിന്റെ പാല് കുടിച്ചു അറിയാതെ ഒരാൾ കൊടുത്തതാണ്, കുടിച്ചതിനെ വെച്ചാണത് സദഖയുടെ സ്വത്താണെന്ന് അറിഞ്ഞത് അദ്ദേഹം ഛർദ്ദിച്ചു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ മഹാന്മാരായ സഹാബത്ത് വളരെയധികം സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് കാണാം. അവർ ഹറാം തിന്നുന്ന കാര്യത്തിൽ, ഹറാം സമ്പാദിക്കുന്ന കാര്യത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ലറദ്ദു ദാനഖിൻ മിൻ ഹറാമിൻ, ഹറാമിൽ നിന്നുള്ള ഒരു ദിർഹമിന്റെ ആറിൽ ഒന്നിനാണ് ദാനഖ് എന്ന് പറയാം. ദാനഖ് എന്ന് പറയാം ദിർഹമിന്റെ ആറിൽ ഒന്നാണ്. അപ്പൊ ഏറ്റവും ചെറിയൊരു അളവ്, അത്രയും ഒരു ചെറിയ അളവ് ഹറാമായ സമ്പത്ത് തള്ളിക്കളയ വിട്ടേക്കുക എന്നുള്ളതാണ് അഫ്ദലു മിൻ മിഅതി അൽഫിൻ തുൻഫഖു ഫീ സബീലില്ലാ, ഒരു ലക്ഷം സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്തമം. ഹറാമായ ഒരു ചെറിയ അളവ് അവന്റെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ലക്ഷം സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതൊക്കെ അവരുടെ സൂക്ഷ്മതയാണ്. ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, സംശയമാണ് ഹറാമാണ് ഹലാലാണ് സംശയമുള്ള കാര്യമാണ്, ആ സംശയത്തിന്റെ പേരിൽ അത് ഒഴിവാക്കി, ഹറാമാകൊന്ന് പേടിച്ചിട്ട് അങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അഹബ്ബു ഇലയ്യ മിൻ അൻ അതസദ്ദഖ ബിമിഅതി അൽഫിൻ വമിഅതി അൽഫിൻ ഹത്താ ബലഅ ബലഗ സിത്തു മിഅതി അൽഫിൻ മിഅതി അൽഫിൻ ഹത്താ ബലഗ സിത്തു മിഅതി അൽഫിൻ, ആറ് ലക്ഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ എനിക്ക് ഉത്തമെന്ന് പറഞ്ഞാൽ സംശയത്തിന്റെ പേരിൽ ഞാനൊരു കാര്യം ഒഴിവാക്കി, ഹറാമാണെന്ന് സംശയിച്ചിട്ട് അത് ഒഴിവാക്കി. ആറ് ലക്ഷം അദ്ദേഹം ഇങ്ങനെ പറയണ് ലക്ഷം 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 എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷം വരെ എത്തി. അതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ, ആറ് ലക്ഷം ചെലവഴിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ഹറാമായിട്ടുള്ള ഒരു സാധനം ഞാൻ എന്റെ സംശയത്തിന്റെ പേരിൽ ഞാനത് ഹറാമാണെന്ന് പേടിച്ചിട്ട് ഒഴിവാക്കി, അതാണ് ഏറ്റവും ഹൈറായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. അപ്പൊ ജീവിതത്തിൽ ഒരിക്കലും ഹറാം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്, അല്ലെങ്കിൽ ഹറാമായിട്ടൊരു സമ്പാദ്യം എന്റെ എന്നിലേക്ക് വരരുത് എന്നുള്ള ഭയങ്കരമായിട്ടുള്ള പേടി ഈ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കിന്റെ ചരിത്രത്തിൽ തന്നെ കാണാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഷാമിൽ നിന്ന് ഒരു പേന കടം വാങ്ങി എഴുതാൻ വേണ്ടിയിട്ട്, എഴുതിയതിനു ശേഷം ഞാൻ ആ പേന ഇട്ട് എന്ത് ചെയ്തു പോന്നു, പേന തിരിച്ചു കൊടുക്കാൻ മറന്നു. ഫലമ ഖദിം തുമറ, കുറെ ദൂരം അങ്ങ് മറവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴാണ് നദർതു ഫൈദാ ഹുവ മഅ, ആ പേന എന്റെ കയ്യിൽ നിന്ന് എനിക്ക് അപ്പോഴാണ് ബോധ്യപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ മറന്നതാ. ഫറജഅതു ഇല ശാമി ഹത്താ റദത്തുഹു അലാ സാഹിബി, ശാമിലേക്ക് വീണ്ടും പോയിട്ട് എന്ത് ചെയ്തു, അന്ന് യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല, വീണ്ടും പോയിട്ട് എന്ത് ചെയ്തു, ആ പേന വാങ്ങി അയാളുടെ അടുത്ത് ഇങ്ങനെ തിരിച്ചു കൊടുത്തു എന്നാണ്. അപ്പൊ ഹറാമ ഒരു പേന അതുപോലും എന്നിലേക്ക് വരണ്ട എന്നുള്ള അതിയായ സൂക്ഷ്മത, അങ്ങനെയായിരുന്നു മഹാന്മാരായ സലഫുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മഹദിയായിട്ടുള്ള ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് ഉപദേശിക്കുന്ന ഉപദേശം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. യഹാദ, ഭർത്താവിനോട് പറയൻ, അങ്ങനെ ഓരോ ഭാര്യമാരും ഇതിന് തയ്യാറാകണം. ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇത്തഖില്ലാഹ ഫീ റിസ്ഖിന, ഞങ്ങളുടെ റിസ്ഖിന്റെ വിഷയത്തിൽ, ഞങ്ങളുടെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്താ കാരണം പറഞ്ഞത്? ഫഇന്നാ നസ്ബിറു അലൽ ജൂ, വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും. വലാ നസ്ബിറു അലൻ നാർ, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. ഭർത്താവിനോട് പറയൻ, ഇത്തഖില്ല ഫീ റിസ്ഖിന, ഞങ്ങളുടെ റിസ്ഖിന്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയണം. ഹറാമ് കൊണ്ടുവരല്ലേ, പട്ടിണി കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ നരകത്തിലേക്ക് കിടക്കാൻ ഞങ്ങൾക്ക് പറ്റൂല, അതിനൊക്കെ സഹിക്കാൻ പറ്റൂല എന്ന് ഒരു സാലിഹത്തായ പെണ്ണ് ഭർത്താവിനെ ഉപദേശിച്ചത് ചരിത്രത്തിൽ കാണാം. അങ്ങനെയുള്ള മുൻഗാമികൾ, അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാർ, ഭാര്യമാർ, മക്കൾ, അവരൊക്കെ വളരെയധികം സൂക്ഷിച്ചിരുന്നു ഹറാമായിട്ടുള്ള സമ്പത്ത്, ഹറാമായിട്ടുള്ള ഭക്ഷണം അവരുടെ വീട്ടിലുണ്ടാവുക അല്ലെങ്കിൽ അവർ ഭക്ഷിക്കുക എന്നുള്ള കാര്യം. നമ്മൾ ശക്തമായ തീരുമാനം എടുക്കണം. നമ്മുടെ സമ്പത്തിന്റെ എല്ലാ സോഴ്സും നമ്മൾ പരിശോധിക്കണം. ഹറാം കലരുന്ന ഒരു 10 പൈസ, 1 രൂപ, ചെറിയൊരു അളവ് ഹറാമായിട്ടുള്ളത് എന്റെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ നമ്മുടെ മക്കളെ തീറ്റിക്കുന്ന പണം അത് പൂർണ്ണമായും ഹലാലാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ വളരെ അപകടമാണ്. ഒരു ഇസ്ലാമിക ഭവനത്തിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടെങ്കിലും ഹറാമായിട്ടുള്ള സമ്പാദ്യം ആ വീട്ടിൽ കടന്നു കറങ്ങുന്നുണ്ടെങ്കിൽ, ഹറാമിലൂടെ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് അവിടെ ഭക്ഷണം, വീട്ടുകാരും ഭാര്യമാരും മക്കളും ഭർത്താക്കന്മാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, വേറെയുള്ള എല്ലാ ഹൈറാത്തുകൾ അവിടെ ഉണ്ടെങ്കിലും അതൊക്കെ നഷ്ടപ്പെട്ടു പോകളി നശിച്ചു പോകും ഈ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ. വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ, ഭാര്യമാർ അന്വേഷിക്കണം ഭർത്താവിന്റെ സമ്പത്തിന്റെ ഉറവിടം എന്താണെന്ന് അവർ അന്വേഷിക്കണം. മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പരിശോധിക്കണം. ഹറാമിലൂടെയാണ് എന്റെ വാപ്പ സമ്പാദിക്കുന്നത്, അതാണ് ഞാൻ തിന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ ആ ഭക്ഷണം ഇനി കഴിക്കാൻ പാടില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ശരീരത്തെ നരകത്തിന്റെ അവകാശികളാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്ത് പൂർണ്ണമായി ഹലാലാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഹലാലിലൂടെ മാത്രം സമ്പാദിച്ച്, ഹലാല് മാത്രം ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നമ്മൾ ആരായിരുന്നാലും സമ്പാദിക്കുന്ന എല്ലാ ആളുകളും അവരുടെ സമ്പാദ്യമൊക്കെ പൂർണ്ണമായി ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലെ സമ്പാദ്യമാക്കുകയും അതിലൂടെ നമ്മുടെ വീട്ടിൽ വറക്കത്തുണ്ടാവുകയും ചെയ്യണം. അതിന് അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ, പ്രയാസങ്ങൾ. പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അത് അറിഞ്ഞിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ വേദന, അവൻ ഏത് നാട്ടുകാരനാണെങ്കിലും അവരുടെ വേദന നമ്മുടെ കൂടി വേദനയാണ്, അവരുടെ പ്രയാസം നമ്മുടെ കൂടി പ്രയാസമാണ്. പ്രത്യേകിച്ചും സിറിയയിലുള്ള, അതുപോലെ തന്നെ ഹലബിലും അതുപോലെ തന്നെ ബർമയിലുമൊക്കെയുള്ള മുസ്ലിം ഉമ്മത്ത് പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇത് വെറുതെ പറയുന്ന കാര്യമല്ല. അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും പത്രമാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം സൂചിപ്പിക്കട്ടെ എന്ന് പറയുന്ന ആ രൂപത്തിൽ പറയുന്ന കാര്യം, ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവരും തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകൾ അവരുടെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം അത് മാത്രമാണ് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. ഇസ്ലാമിന്റെ ശത്രുക്കളെ അല്ലാഹു തആല ഇവിടുന്ന് ഇല്ലാതെയാക്കുമാറാകട്ടെ എന്നുള്ള കാര്യം, അതും അവർക്കെതിരെയും നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളെയും സംരക്ഷിക്കുകയും ഇസ്ലാമിന്റെ ശത്രുക്കൾ അല്ലാഹു തആല തകർത്തെറിയുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല, അല്ലാഹുമ്മ ദമ്മിർ, അല്ലാഹുമ്മ ദമ്മിർ അഅദാഅക വഅദാഅദ്ദീൻ, അല്ലാഹുമ്മ ദമ്മിർ അഅദാഅക വഅദാഅദ്ദീൻ, അല്ലാഹുമ്മ ദമ്മിർ അഅദാഅക വഅദാഅദ്ദീൻ, അല്ലാഹുമ്മ അൻസുരിൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ, അല്ലാഹുമ്മ അൻസുരിൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ, അല്ലാഹുമ്മ അൻസുരിൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്ന. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.